Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്ത്, അത് സൃഷ്ടിച്ചതിൽ അനുപ്രവേശിച്ചു എന്ന് പറയും. ദുഃഖത്തെ അനുഭവിക്കുന്നു. അപ്പോൾ ദേവത സർവജ്ഞയാണ്, സ്വതന്ത്രയാണ്. ദേവത സ്വയം എന്തിന് ഈ സൃഷ്ടിയിൽ പ്രവേശിച്ച് ദുഃഖത്തെ അനുഭവിക്കുന്നു? അവിടെ ചോദിക്കുന്നത് ഒന്ന് സത്താണ്, സർവജ്ഞമാണ്, സ്വതന്ത്രമാണ്. അങ്ങനെ ഇരിക്കെ സ്വയം എന്തിന് പാരതന്ത്ര്യം സ്വീകരിക്കും? എങ്ങനെ സത്തായിരിക്കുന്ന ആത്മാവിന് ബന്ധനമുണ്ടാകും? അത് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനുണ്ട്. അത് സർവജ്ഞനുമാണ്. അപ്പോൾ അതിന് സമാനമാണ് പറയുന്നത്, ഇത് സ്വയം അസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നില്ല, സ്വയം അപകൃതയെന്ന രൂപേണ അങ്ങനെ സംഭവിക്കുന്നില്ല. മറിച്ച് സ്വരൂപേണ അല്ല, അതാണ് അനേന ജീവേന ആത്മനാണ് പ്രവിശ്യ എന്ന് പറയുന്നത്. ആ ജീവാത്മരൂപത്തിൽ, ആ സദാത്മരൂപത്തിലല്ല, ജീവാത്മരൂപത്തിൽ അത് സംഭവിക്കുന്നു. അപ്പോൾ ജീവൻ എന്താണോ അതിന് സമാനം പറഞ്ഞു, ആഭാസം മാത്രം, പ്രതിബിംബം മാത്രം. അതിനുദാഹരണം പറഞ്ഞു, ആദർശ ഇവ കണ്ണാടിയിൽ പ്രതിബിംബം പതിയുന്നത് പോലെ. അതടുത്ത് മനസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. പറയും അത് ഭൂതമാത്രമാണ്, ഭൂതങ്ങളുടെ സൂക്ഷ്മാംശമാണ്, അതാണ് ബുദ്ധി. ആ ബുദ്ധിയുടെ സംസർഗം കൊണ്ട് പുരുഷ പ്രതിബിംബം ജലാധിഷ്ഠിച്ച സൂര്യാധീനം, ജലാധീൻ സൂര്യൻ, കണ്ണാടി മുഖം, അതുപോലെ അത് പറഞ്ഞു. അചിന്ത്യാനന്ദ ശക്തിമൂർത്തിയ ദേവതായ ബുദ്ധ്യാദി സംബന്ധ ചൈതന്യാഭാസോ ദേവതാസ്വരൂപവിവേക ഗ്രഹണ നിമിത്ത സുഖി ദുഃഖി മൂഢ ഇത്യാദി അനേക വികല്പ പ്രത്യേകേതു. അചൈതന്യാഭാസം ബുദ്ധ്യാദി സംബന്ധം കൊണ്ട് വരുന്നു. അചന്ത്യ അനന്ത ശക്തിമൂർത്തിയ ദേവതായ ദേവത അചിന്ത്യവും അനന്ത്യമായ ശക്തിയോടുകൂടിയതുമാണ്. പിന്നെ ബുദ്ധ്യാദി സംബന്ധം വരുന്നു, അവിടെ വരുന്നു ചൈതന്യാഭാസം. ആ ആഭാസം എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്വരൂപത്തെ വിവേചിച്ചറിയുന്നുണ്ട്. ആഭാസത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു. സുഖി ദുഃഖി മൂഢ ഇത്യാദി അനേക വികല്പപ്രത്യേകത. ഇവിടെ പറയുന്നത് ആ ദേവതയിലല്ല സംഭവിക്കുന്നത്, ആ ദേവതയുടെ ആഭാസത്തിലാണ്. അതിന് ഛായാമാത്രേണ ജീവസ്വരൂപേണ അനുപ്രവിഷ്ടത്വ ദേവത ദൈഹികൈ സ്വതഃ സുഖദുഃഖാദി സംബന്ധിതേ. അപ്പോൾ അത് കേവലം ഛായ പ്രതിബിംബം മാത്രമാണ്. എന്നുവെച്ചാൽ പ്രതിബിംബം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥത്തിലല്ലോ, അങ്ങനെ എടുക്കരുത്. പ്രതിബിംബ സദൃശം പ്രതിബിംബം പോലെ ഇവിടെ ആത്മാവ് ബുദ്ധ്യാദി സൂക്ഷ്മം അതിൽ ആത്മാവിൻ്റെ പ്രതിബിംബം അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. കാരണം ആത്മാവ് രൂപരഹിതമാണ്, ബുദ്ധ്യാദികൾ അമൂർത്തമാണ്. ഇത് രണ്ടും തമ്മിലൊരിക്കലും ബിംബ പ്രതിബിംബം സംഭവിക്കത്തില്ല. സൂര്യൻ ജലം, സൂര്യന് രൂപമുണ്ട്, ജലം മൂർത്തമാണ്. മുഖം കണ്ണാടി, മുഖത്തിന് രൂപമുണ്ട്, കണ്ണാടി മൂർത്തമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തെ ബിംബ പ്രതിബിംബ സംബന്ധം ഉണ്ടാവും, ബിംബവും പ്രതിബിംബവും ഉണ്ടാവും. ഇവിടെ ബുദ്ധിയും സത്വം തമ്മിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു എന്ന് വാസ്തവത്തിൽ ചിന്തിച്ചിട്ട് അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കരുത്. കാരണം അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ബുദ്ധി അമൂർത്തമായ വസ്തുവാണ്, ആത്മാവ് അരൂപിയാണ്. രണ്ടും തമ്മിൽ ബിംബ പ്രതിബിംബം അങ്ങനെ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നു. എന്താ ബന്ധം? താദാത്മ്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. ഒരിടത്ത് ഉദാഹരണം പറയുമ്പോൾ നമ്മളതിനെ പൂർണ്ണമായി എടുക്കരുത്. ആ സിദ്ധാന്തത്തിൻ്റെ ഏകദേശത്തെ, എന്ന് വെച്ചാൽ ഒരു അംശത്തെ മാത്രമേ ദൃഷ്ടാന്തത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂ. ഇവിടെ അദ്വൈതത്തിന് ദൃഷ്ടാന്തമുണ്ട്. കാരണം അദ്വൈതം എന്ന് പറയുമ്പോൾ തന്നെ ഏകം, അതിൽ പിന്നെ ഇങ്ങനെ ദൃഷ്ടാന്തം വരും. പക്ഷേ ദൃഷ്ടാന്തങ്ങളെല്ലാം വിചാര പ്രക്രിയയുടെ ഒരു ഭാഗം, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയും. അത് കേവല വ്യക്തി ആശ്രയിച്ച് പറയും. അതുകൊണ്ട് വാസ്തവത്തിൽ അങ്ങനെ ഇത് സംഭവിക്കുന്നില്ല. എന്നാലും അതിനെ മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി പറയുന്നു, കണ്ണാടിയിലെ പ്രതിബിംബം പോലെ. ആ കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? എന്ത് സംഭവിക്കുന്നു അവിടെ? കാണുന്നവന്റെ സ്ഥാനത്ത് പുരുഷൻ, കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് ജീവൻ. ഇതെങ്ങനെ പുരുഷനെ ബാധിക്കുന്നു? പുരുഷനെ ബാധിക്കുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. പുരുഷൻ കണ്ണാടിയിൽ നിന്ന് അകലെയാണ്. പക്ഷേ ആ പുരുഷൻ ഒരു ബാലനാണെങ്കിൽ ബാധിക്കും. അത് കണ്ണാടിയാണ്, അത് പ്രതിബിംബമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ബാലനാണെങ്കിൽ, പശുപക്ഷ്യാദികളാണെങ്കിൽ ഭ്രമിക്കും. അത് കണ്ണാടിയിൽ സംഭവിച്ചിരിക്കുന്നത് തന്നിൽ സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രതിബിംബം ആ കണ്ണാടിയോട് താതാത്മ്യമായിരിക്കുന്നു. ആ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടുന്നു. ആര്? കാണുന്നവൻ. പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടുന്നു. എങ്ങനെ? ബുദ്ധി കൊണ്ട് താതാത്മ്യപ്പെടുന്നു, സങ്കല്പം കൊണ്ട് താതാത്മ്യപ്പെടുന്നു. അപ്പൊ എന്താണോ പ്രതിബിംബത്തിൽ സംഭവിച്ചത് അത് തന്നെ സംഭവിച്ചു എന്ന് കരുതുന്നു. എന്നിട്ട് സ്വയം വിലപിക്കുന്നു. വാസ്തവത്തിൽ വിലപിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് ആ വിലാപമുള്ളത്? ആ പ്രതിബിംബ താതാത്മ്യം സംഭവിക്കുന്നു മാത്രം. അതുപോലെ ഈ പുരുഷൻ സ്വയം വിലപിക്കുന്നില്ല, സ്വയം ദുഃഖിക്കുന്നില്ല, മറിച്ച് ആ പ്രതിബിംബ താതാത്മ്യത്തിലൂടെ ദുഃഖിക്കുന്നു. ആ ദുഃഖം വാസ്തവമല്ല, തന്നിലുള്ള ദുഃഖമല്ല. വാസ്തവത്തിൽ തന്നെ ദുഃഖത്തിന് നിമിത്തങ്ങളില്ല, ദുഃഖം വരേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോഴാണോ ആ പ്രതിബിംബ താതാത്മ്യം ബുദ്ധിയിൽ സംഭവിക്കുന്നത്, അപ്പോൾ ദുഃഖിക്കുന്നു. ആ ദുഃഖം വാസ്തവത്തിൽ എവിടെയാണ്? ആ ബിംബത്തിലാണോ അതേ പ്രതിബിംബത്തിലാണോ? ബിംബത്തിൽ ദുഃഖമില്ല, ഇവിടെ അങ്ങനെയല്ല. കാണുന്ന ബാലൻ ദുഃഖിക്കുന്നു, ബിംബം അവൻ ദുഃഖിക്കുന്നു. പക്ഷേ ഒരാളവനെ ബോധിപ്പിക്കുന്നു, ഇത് കേവലം പ്രതിബിംബമാണ്, പ്രതിബിംബത്തിലാണ് ദോഷം വന്നിരിക്കുന്നത്, നിന്നല്ലല്ല. പ്രതിബിംബമാണ് വികൃതമായത്, നിന്റെ മുഖമല്ല എന്ന് ബോധിപ്പിക്കുമ്പോൾ അവൻ ആ പ്രതിബിംബ താതാത്മ്യം നഷ്ടപ്പെടുന്നു, താതാത്മ്യ ബുദ്ധി നഷ്ടപ്പെടുന്നു, മുക്തനായിത്തീരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ബന്ധമോക്ഷങ്ങൾ പുരുഷനിലുണ്ടോ? ഏത് സമയമാണോ അവന് ആ പ്രതിബിംബ താതാത്മ്യഭാവമുള്ളത്, അപ്പോൾ ദുഃഖമുണ്ട്. എപ്പോഴാണോ അതില്ലാതായിത്തീരുന്നത്, അപ്പോൾ ദുഃഖമില്ല. അപ്പോൾ വാസ്തവത്തിൽ പുരുഷൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാണുന്നവൻ ദുഃഖിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല, ആ കാണുന്നവന് നേരിട്ട് ദുഃഖിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവൻ ആ താതാത്മ്യം വന്നില്ലെങ്കിൽ വിവേകിയായ ഒരുവനാണത് കാണുന്നത്, അവന് ദുഃഖമേ വരുന്നില്ല. അവന് ദുഃഖം വന്നിട്ട് പോകുന്നില്ല, വരണ്ട്. ആദ്യ ദുഃഖം വന്ന് പിന്നെ ദുഃഖമില്ലാതാകുന്നില്ല. സംസാരം വന്നിട്ട് മോക്ഷം സംഭവിക്കുന്നില്ല. അതാണ് പുരുഷന്റെ വാസ്തവസ്ഥിതി. പുരുഷന് സംസാരം ബാധിച്ചിട്ട് സംഭവിക്കുകയല്ല. ഈ ഛായയെ കണ്ട് അതിലൊരിക്കലും മോഹിക്കാതിരിക്കുന്നവൻ, അവനാണ് ഇവിടുത്തെ പുരുഷൻ. അവനത് സംഭവിക്കുന്നേയില്ല. അതുകൊണ്ട് അവൻ എന്താണ്? നിത്യമുക്തനാണ്. മുക്തന്റെ ആത്മാവിന്റെ ആ ശുദ്ധമായ വാസ്തവമായ സ്വരൂപത്തിന് ദൃഷ്ടാന്തം പറയുമ്പോൾ ഒരിക്കലും വിവേകത്തിന് അടിമപ്പെടാത്ത പക്വമതിയായ ഒരു പുരുഷനാണ്. ആ പുരുഷനൊരിക്കലും വിവേകം ഉണ്ടാകുന്നില്ല, പിന്നീട് വിവേകവും വരുന്നില്ല. അതാണ് ആത്മാവിന്റെ സ്വതയുള്ള നില. കണ്ണാടി എവിടെ ഇരിക്കും, അതിന് പ്രതിബിംബം ഉണ്ടാകും. വിവേകിയായവൻ ഒരിക്കലും അതിലേക്ക് പോകുന്നില്ല, അവനെ സ്പർശിക്കുന്നില്ല. പക്ഷേ ബാലൻ അങ്ങനെയല്ല, അവൻ അവിവേകത്തിന് അടിമപ്പെടുന്നു. അവിവേകത്തിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? ആ കണ്ണാടിയോട് താതാത്മ്യപ്പെടുന്നു, പ്രതിബിംബത്തോട്. ഇതാണ് അജ്ഞന്റെ നില. രണ്ടും രണ്ടായി മനസ്സിലാവും. അപ്പൊ താതാത്മ്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ താൻ വേറെ, പ്രതിബിംബം വേറെ എന്നുള്ള ചിന്തയില്ല. ആ പുരുഷൻ തന്നെ ആ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെട്ട് അതായി മാറുന്നു. അവിടെ പിന്നെ തനിക്ക് സ്വന്തമായി നിലയില്ല. രണ്ടും പേരെ തിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ സംശയം വരും. അവിവേകിക്ക് അതാ സംഭവിക്കുന്നത്. അപ്പോൾ ആ പ്രതിബിംബത്തോട് പൂർണ്ണമായും താതാത്മ്യപ്പെടുന്ന അവസരത്തിൽ ആ അവിവേകം കൊണ്ട് ആ ബാലന് സ്വന്തമായൊരു നിലയില്ല. ആ പ്രതിബിംബ താതാത്മ്യമില്ലാത്ത ഒരവസ്ഥയില്ല. അവിടെ ശുദ്ധ പുരുഷനില്ല, നിത്യമുക്തനായ പുരുഷനില്ല. ഞാനിത് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ഇതിനെ കുറിച്ചൊരു സംശയം ചോദിച്ചു. അതിപ്പോൾ മനസ്സിൽ വന്നുകൊണ്ടാണ്, എന്താണ് ഇതിൻ്റെ വ്യത്യാസം, ആർക്കാണ് അവിടെ ദുഃഖം വരുന്നത്, പ്രതിബിംബത്തിനാണോ അതോ ബിംബത്തിനാണോ? മനസ്സോദ്യം യുക്തമാണ്. അപ്പോൾ ഈ രണ്ട് പുരുഷന്മാരെയും നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നിർമുക്തനായ പുരുഷൻ, ഒന്ന് നിത്യബദ്ധനായിരിക്കുന്ന പുരുഷൻ. നിത്യമുക്തനായ പുരുഷന് പക്വമതിയായ പുരുഷന് ഉദാഹരണമായിട്ടെടുക്കുന്നു. നിത്യമുക്തനായ ആത്മാവ് അവിടെ രണ്ട് സംഭവിക്കുന്നുണ്ട്. താതാത്മ്യം സംഭവിക്കുന്നുണ്ട്, അതിൽ നിന്നുള്ള വിടുതലും സംഭവിക്കുന്നുണ്ട്. ബന്ധവും സംഭവിക്കുന്നില്ല, മോചനവും സംഭവിക്കുന്നില്ല. അവൻ നിത്യസാക്ഷിയായിരിക്കുന്നു. അവിടെ പുരുഷന് ബന്ധമോക്ഷങ്ങളില്ല. അപ്പോൾ നിനക്ക് വാസ്തവത്തിൽ ബന്ധം സംഭവിച്ചു, അതുകൊണ്ട് നീ ഒരു മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്നല്ല അവിടെ പറയുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്നത് നീ നിത്യമുക്തനാണ്, അത് ബോധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ബാലനെ ബോധിപ്പിക്കുന്ന ഇതാണ്. ബാലനിവിടെ പ്രതിബിംബത്തിൽ നിന്ന് സ്വതന്ത്രനല്ല. ആ താതാത്മ്യം അതെങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ആ താതാത്മ്യം, എന്താണ് ആ ബന്ധം, ബിംബവും പ്രതിബിംബവുമായിട്ടുള്ള ബന്ധം, അതിന് താതാത്മ്യം എന്ന് പറയും. താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു അതായിരിക്കുന്നതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഞാനായിരിക്കുന്നത് താതാത്മ്യം. ഞാൻ കസേരയിലിരിക്കുന്ന താതാത്മ്യമല്ല, ഇവിടെ രണ്ടുണ്ട്, രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്, അതിന് സംയോഗം എന്ന് പറയും. ഒരു സംബന്ധത്തിലിരിക്കുന്നു. ഒരു വസ്തു അതായിരിക്കുന്നത് താതാത്മ്യം. ബാലൻ, അഭിവേകിയായ ബാലൻ കണ്ണാടിയിൽ കാണുന്ന ആ പ്രതിബിംബത്തോട് താതാത്മ്യത്തിലിരിക്കുന്നെന്ന് പറയാം. കാരണം ബാലൻ വേറെ, കണ്ണാടി വേറെ, പ്രതിബിംബം വേറെ. ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട്. ആത്മാവിന് താതാത്മ്യത്തിൽ ആത്മാവിലേ ഇരിക്കാൻ പറ്റും. കാരണം താതാത്മ്യം ഒന്നിന് തന്നോട് തന്നെയുള്ള സംബന്ധമാണ്. തദാത്മന സ്ഥിതി, അതാണ് താതാത്മ്യം. തദാത്മന എന്ന് വെച്ചാൽ തത്സ്വരൂപേണ, തത്സ്വരൂപത്തെ സ്ഥിതി എന്നാണ് താതാത്മ്യം. അപ്പോ വിവേകിയായ പുരുഷൻ ഈ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടാതെ സ്വരൂപേണ സ്ഥിതി ചെയ്യുന്നു, അതാണ് ശരിക്കുള്ള താതാത്മ്യം. അവിടെ ബന്ധമോഷങ്ങളില്ല. സത് തോമസി, നീ അതാണ് എന്ന് പറയുമ്പോൾ ആ സ്വരൂപസ്ഥിതിയാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മറ്റൊന്നിനോട് താതാത്മ്യപ്പെട്ടു. അതങ്ങനെ സംഭവിക്കും, താതാത്മ്യം അതിനോടെ സംഭവിക്കും. ഈ താതാത്മ്യം ഇതൊരു വിലക്ഷണമായ താതാത്മ്യമാണ്. അതുകൊണ്ട് പറയുന്നു ഈ താതാത്മ്യം ഇത് സ്വാഭാവികമോ സഹജമായോ സംഭവിക്കുന്ന ഒന്നല്ല. ശരിക്കും ആ താതാത്മ്യത്തെ നിർവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയും അനിർവചനീയ താതാത്മ്യം എന്ന് പറയും. ബാലന് കണ്ണാടി കാണുന്ന തൻ്റെ ആ ഛായയുമായിട്ടുള്ള ആ ബന്ധം, അത് അനിർവചനീയ താതാത്മ്യം. കാരണം ഇവിടെ താൻ വേറെ, കണ്ണാടി വേറെ, പ്രതിബിംബം വേറെ, പക്ഷെ ഇവിടെ ഒന്നായി. കണ്ണാടിയിലെ പ്രതിബിംബമാണെന്ന് തിരിച്ചറിയാതെ ഒരു ഏകീഭവനം സംഭവിച്ചു താതാത്മ്യം. ഇതിനെ തന്നെ അധ്യാസം എന്ന് പറയുന്നത്, അനുവചനീയ താതാത്മ്യം എന്ന് പറയുന്നത്, ആ ബന്ധം അത് നിർവചിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയൊന്ന് അംഗീകരിച്ചേ മതിയാവും. അങ്ങനൊന്ന് സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ബാലൻ തൻ്റെ വികൃതമായ മുഖത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. അപ്പോൾ എൻ്റെ മുഖം ശുദ്ധമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വെള്ളമെടുത്ത് മുഖം കഴുകാൻ ശ്രമിക്കുന്നു. പക്ഷെ വീണ്ടും മുഖത്ത് കഴുത്ത് കാണണം. അപ്പോൾ വിവേകിയായ ഒരാൾ വന്ന് അവന് സാവകാശം ബോധിപ്പിക്കുന്നു. ബാലന പക്വതയില്ലെങ്കിലോ ബോധിക്കുന്നതിനുള്ള ബോധിക്കത്തില്ല, വീണ്ടും വാശി പിടിക്കും, മുഖത്താണ് അഴുക്ക്. ആ പക്വത ഉണ്ടാകുമ്പോൾ ഇപ്പോഴാണ് ആ പക്വത സംഭവിക്കുന്നത്, ബുദ്ധിയിൽ ആ താതാത്മ്യം വിടുമ്പോൾ. അപ്പോൾ ആർക്കാ ബന്ധനം? ബന്ധനം അവിവേകിയായ ബാലനാണ്. പക്വമതിയായ മനുഷ്യനല്ല. ആ പക്വമതിയായ മനുഷ്യന്റെ സ്ഥാനത്താണ് ഇവിടെ സൂര്യൻ ആത്മാവ്. പക്ഷെ ഈ ബന്ധനത്തിൽ അകപ്പെട്ടെന്ന് കരുതുന്ന ജീവൻ, ജീവനാണിതെല്ലാം, ആ ജീവന്റെ സ്ഥാനത്താണ് ആ ബാലൻ. ആ ബാലന് ഏത് നിമിഷമാണോ ആ താതാത്മ്യം ഇല്ലാതാകുന്നത്. അതിങ്ങനെ ആ താതാത്മ്യം ഇല്ലാതാകുന്നു. എങ്ങനെ ബാലന്റെ ദുഃഖം മാറും? ഇവിടെ ഈ ചർച്ച തുടങ്ങുന്ന ഇതാണ്, മോക്ഷം എന്ന് പറയുന്നത് ഗുണമാണോ, അത് സംഭവിക്കാമോ, അതിനെ തുടർന്നുള്ള ചർച്ചയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ആ ബാലന് ആ താതാത്മ്യം നഷ്ടപ്പെടുന്നത്, മറ്റേതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടും. ഈ കണ്ണാടി കൊണ്ടുള്ള താതാത്മ്യം ഒന്നുകൊണ്ട് മാത്രമേ നഷ്ടപ്പെടും. വിവേകം, ജ്ഞാനം ആണ് നിഷേധിക്കുന്ന കർമ്മണ പ്രജയ ധനേന എന്നൊക്കെ പറയുന്നു. മറ്റൊരു അഭ്യാസത്തിലൂടെയും ആ താതാത്മ്യം നഷ്ടപ്പെടത്തില്ല. അതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടത് സംഭവിച്ചു, അനുവരുത്തരുള്ളൂ. അവിവേകം, അജ്ഞാനം, അതൊന്നും നിർവചിക്കാൻ സാധ്യമല്ല. പക്ഷെ സംഭവിക്കുന്നു എന്ന് പറയുന്ന വാസ്തവമാണ്. അതിന് കാരണം അവിവേകം, ബാലന്റെ അവിവേകം. അത് തന്നെയാണ് ജീവനെ സംഭവിച്ചിരിക്കുന്നത്. അവിവേകം സംഭവിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്ന് അനിർവചനീയം. പക്ഷെ സംഭവിക്കുന്നു. ബാലനിലതിരിക്കുന്നു അവിവേകം. ഏത് നിമിഷമാണോ വിവേകം ഉണ്ടാകുന്നത്, ചിലപ്പോൾ സ്വയം വിവേകം ഉണ്ടാകാം, സ്വയം പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തും, തൻ്റെ മുഖത്ത് നോക്കും, പിന്നീട് കണ്ണാടി നോക്കും, പല പരീക്ഷണ നിരീക്ഷണം നടത്തും. ഏത് തരത്തിലായാലും ശരി വിവേകം ഉണ്ടാകും. പക്വത കൊണ്ട് വളരെ കാലം കരയും, ക്രമേണ പക്വത വരുന്നു, വിവേകം വരുന്നു, പിന്നീട് കരയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ വിവേകം കൊണ്ടേ പറ്റും. അതാണ് ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം സാധ്യമാകുന്നുള്ളൂ. വിവേകമല്ലാതെ നടപടി. വിവേകം വരുമ്പോൾ ആ നിമിഷം ആ താതാത്മ്യം നഷ്ടപ്പെടുന്നു. ആ പ്രതിബിംബത്തോടുള്ള താതാത്മ്യം അവിടെ സംഭവിച്ചത് എന്നിലാണ് സംഭവിച്ചത്, അതാണ് താതാത്മ്യം. ഇവിടെ വാസ്തവത്തിൽ മാലിന്യം സംഭവിച്ചവിടെ കണ്ണാടിയിലാണ്. വാസ്തവത്തിൽ തന്റെ പ്രതിബിംബത്തിൽ പോകുന്നതല്ല, പ്രതിബിംബത്തിലാണ് സംഭവിച്ചില്ല. പ്രതിബിംബം കേവലം ഛായ ആണ്, അതിലൊന്നും സംഭവിക്കുന്നില്ല. സംഭവിച്ചത് കണ്ണാടിയിലാണ്, ഉപാധിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്തനി അതിന് ഉദാഹരണം പറയും. പക്ഷേ അതിനോട് താതാത്മ്യപ്പെട്ടതാണ് ഇവിടെ ദുഃഖത്തിന് കാരണമായത്. അപ്പോൾ ഏത് നിമിഷമാണോ ആ വിവേകം വരുന്നത്, അത് തന്നിൽ സംഭവിച്ചിട്ടില്ല, വാസ്തവത്തിൽ തന്റെ ഛായയിൽ പോലും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിരിക്കുന്നതെല്ലാം ആ കണ്ണാടിയിലാണ്, സ്വച്ഛമായ ആദർശത്തിലാണ്. ആ നിമിഷമയാൾ ആ താതാത്മ്യത്തിൽ നിന്ന് മുക്തനാകുന്നു, വിവേകം ഉണ്ടാകുന്ന നിമിഷം. അതിനാണ് പറയുന്നത് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു.